2021 March 9 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കൊമ്പും തുമ്പീം പങ്ക്തിയിൽ ഭാസി പാങ്ങിൽ എഴുതുന്നു, പാർട്ടി മാത്രം പോരാ, തലയെടുപ്പും വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുത്തക മണ്ഡലങ്ങളിൽ ആരെ നിർത്തിയാലും എങ്ങനെയെങ്കിലും ജയിച്ചുപോകുമെന്നാണ് തൃശൂരിലെ മുന്നണി നേതാക്കൾ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ സ്ഥാനാർത്ഥികളുടെ പേരും പെരുമയും തലയെടുപ്പും കഴിവും പ്രതിച്ഛായയുമെല്ലാം നിർണായകമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് പോയ കാലങ്ങളിൽ തൃശൂരിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. നിയോജക മണ്ഡലങ്ങളിലെ ഫലങ്ങൾ പ്രവചനാതീതമാകുന്നതിന് പ്രധാന കാരണം സ്ഥാനാർത്ഥിയുടെ പരിവേഷം തന്നെയാണ്. മൂന്ന് മുന്നണികളുടെയും സാധ്യതാ പട്ടികയാണെങ്കിലും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമുണ്ടെങ്കിൽ രാഷ്ട്രീയ തരംഗം പ്രതികൂലമായാലും അവർക്ക് ബാധകമാവില്ലെന്ന് തെളിയിക്കുന്നതാണ് മുൻകാല തെരഞ്ഞെടുപ്പുകൾ. അവരുടെ ഭൂരിപക്ഷവും അതുപോലെ കൂടിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വ്യക്തം. രാഷ്ട്രീയ തരംഗവും കഴിവും ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന് മുന്നിൽ എതിരാളി നിഷ്പ്രഭനാകുന്ന കാഴ്ചയായിരുന്നു പുതുക്കാടിലേത്. 2011 26,482 വോട്ടായിരുന്നു മന്ത്രി സി രവീന്ദ്രനാഥിന്റെ ഭൂരിപക്ഷം. അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 38,478 ഉയർന്നു. 1996 ചാലക്കുടിയിൽ കോൺഗ്രസിലെ സാവിത്രി ലക്ഷ്മണൻ ജനതാദളിലെ NM ജോസഫിനെ തോൽപ്പിച്ചത് 37,644 വോട്ടിനായിരുന്നു എന്നതും എടുത്തുപറയണം. 2006 കുന്നംകുളത്ത് ബാബു എം പാലിശ്ശേരിയുടെ വിജയം 21,787 വോട്ടിനായിരുന്നു. ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ വിജയങ്ങളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയുടെ പ്രതിഫലനങ്ങളായിരുന്നു. എന്നാൽ ഇതെല്ലാം മാത്രമാണോ മാനദണ്ഡങ്ങളെന്ന് ചോദിച്ചാൽ അല്ല. സ്ഥാനാർത്ഥിയുടെ പ്രഭാവത്തിന് അപ്പുറം കുത്തക മണ്ഡലങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നവ അതിർത്തികൾ പുനർനിർണയിച്ചതോടെ മാറിയിട്ടുമുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിശ്ചയിച്ചത്. പുതിയ അതിർത്തികളനുസരിച്ച് 2011 തെരഞ്ഞെടുപ്പ് നടന്നത്. പുതുക്കാട്, കയ്പമംഗലം എന്നീ മണ്ഡലങ്ങൾ രൂപീകരിച്ചപ്പോൾ മാള, കൊടകര, ചേർപ്പ് മണ്ഡലങ്ങൾ ഇല്ലാതായി. അങ്ങനെ മുന്നണികളുടെ പ്രതീക്ഷകൾക്കും അട്ടിമറി നേരിട്ടു. എന്നാൽ 1965 മുതൽ മണ്ഡലാതിർത്തിയിൽ മാറ്റമില്ലാതെയാണ് ചേലക്കര തുടരുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമാണിത്. 1991 വരെയുള്ള 8 തെരഞ്ഞെടുപ്പുകളിൽ 6 UDFും 2 LDFും വിജയിച്ചു. 1996 മുതൽ മണ്ഡലത്തിൽ LDFനാണ് വിജയം. വടക്കാഞ്ചേരിയിൽ അതിർത്തി പുനർനിർണയത്തിൽ വലിയ മാറ്റമുണ്ടായി. അതുപോലെ മുന്നണികളുടെ പ്രതീക്ഷകളിലും വ്യത്യാസമുണ്ടായി. UDFന് ആധിപത്യമുണ്ടായിരുന്ന വടക്കാഞ്ചേരി 2004 ഉപതെരഞ്ഞെടുപ്പിലും 2006 LDFനൊപ്പം നിന്നു. 2011-2016 തെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചു. രണ്ട് മുന്നണികളെയും പരീക്ഷിച്ചിരുന്ന കുന്നംകുളം 2006 മുതൽ LDFനൊപ്പമാണ്. 2011 നാട്ടിക പട്ടികജാതി സംവരണ മണ്ഡലമായി. തീരദേശ മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ മാറ്റുന്നതായിരുന്നു അതിർത്തി പുനർനിർണയം. LDFന് പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് നാട്ടിക. 2001-2006 തെരഞ്ഞെടുപ്പുകളിൽ UDF വിജയിച്ചു. 2011-2016 തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം LDFനൊപ്പമായി. മാടക്കത്തറ, നടത്തറ, പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകളും കോർപ്പറേഷനിലെ 14 ഡിവിഷനുകളും ചേർന്നതാണ് ഒല്ലൂർ മണ്ഡലം. കോർപ്പറേഷനിലെ 36 ഡിവിഷനുകളാണ് തൃശൂർ മണ്ഡലത്തിലുള്ളത്. എന്തായാലും ഇപ്പോൾ അതിർത്തികൾ സംബന്ധിച്ച് കൃത്യമായ ചിത്രം മുന്നണികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ കണക്കുകൂട്ടലുകൾ പിഴക്കില്ലെന്ന് അവർ കരുതുന്നു. പാർട്ടികളുടെ പ്രതിച്ഛായ പോയാൽ മുൻകാലങ്ങളിലെ പോലെയല്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ച അവസാനഘട്ടത്തിലെത്തുമ്പോൾ അസ്വാരസ്യങ്ങളുമായി പ്രതിസന്ധിയിലാണ് CPM. CPMലെ ജനകീയ നേതാവെന്ന പരിവേഷമുള്ള കെ രാധാകൃഷ്ണനെതിരെ വരെ ചിലർ പോസ്റ്ററുകൾ ഉയർത്തിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി നൽകിയ ലിസ്റ്റ് വെട്ടി ചേലക്കരയിൽ UR പ്രദീപിനെ മാറ്റി കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നതാണ് ചിലരെ ചൊടിപ്പിച്ചത്. UR പ്രദീപിനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജില്ല നൽകിയ ലിസ്റ്റ് കണ്ടം തുണ്ടമാക്കിയതാണ് അണികളെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ തവണ വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പിള്ളിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് സംസ്ഥാനതലത്തിൽ തന്നെ വിവാദമായതോടെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി KPSC ലളിതയെ മാറ്റി മേരി തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ഗുരുവായൂരിൽ മുതിർന്ന നേതാവ് ബേബി ജോണിനെ മാറ്റിയതിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. നിറമുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയെ ചൊല്ലി ഇതേവരെ ഒന്നും മിണ്ടാതെ സഹിച്ചു നിൽക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പുതുക്കാട് പോസ്റ്റർ ഉയർന്നു. റേഷനരി മറിച്ചുവിറ്റയാളെയും വനംകൊള്ളക്കാരെയും വിജിലൻസ് കേസിലെ പ്രതിയെയും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെയും വേണ്ടെന്നാണ് പോസ്റ്ററിൽ. സേവ് കോൺഗ്രസ്, സേവ് പുതുക്കാട് എന്ന പേരിലുള്ള വർണ്ണ പോസ്റ്ററുകളാണ് പതിച്ചിട്ടുള്ളത്. പോസ്റ്റർ നിറമുള്ളതായാലും ഇല്ലെങ്കിലും പ്രതിഷേധത്തിന്റെ നിറം കറുപ്പ് തന്നെയെന്ന് പറയുന്നുണ്ട് ചില നേതാക്കൾ. ഒരാഴ്ച മുമ്പ് തന്നെ ജില്ലാ സാധ്യതാ പട്ടിക KPCC നേതൃത്വത്തിന് കൈമാറിയിരുന്നു. എന്നാൽ ഇതേച്ചൊല്ലി കലഹം ഇതുവരെ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമുള്ളതിനാൽ വിജയസാധ്യതയുള്ളവരെ മാത്രമേ സ്ഥാനാർത്ഥികളാക്കൂവെന്ന ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുണ്ട്. എന്നിരുന്നാലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ലിസ്റ്റ് കൈമാറിയത്. 10 തീയതിയോടെ പ്രഖ്യാപനം വരുമെന്നാണ് വിവരം. അതിനുശേഷമാകാം പൊട്ടിത്തെറി. എന്നാൽ BJPയിൽ ചരടുവലികൾ സജീവമാണെങ്കിലും പ്രതിഷേധം പോസ്റ്ററിലൂടെയോ മറ്റോ പരസ്യമായിട്ടില്ല. എന്നാൽ ജില്ലയിലെ നേതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മാസങ്ങളായി തുടരുന്നുണ്ട്.